ഒരു വേദഭാഗം വായിച്ച് ഏതാനും ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇയോബിൻ്റെ പുസ്തകം 38-ാമത്തെ അധ്യായം 41-ാമത്തെ വാക്യം നമുക്ക് ആധാരമായി വായിക്കാം. ദ ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 38 ആൻഡ് വേഴ്സ് 41. കാക്ക കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീനെത്തിച്ചു കൊടുക്കുന്നത്? ഒരു നിമിഷം തലകളെ വണക്കം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഇന്ന് രാത്രി അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങൾക്കാവശ്യമായുള്ള സ്വർഗീയ ഭോജനം നൽകി ഞങ്ങളെ തൃപ്തരാക്കുകയും ആത്മാവിനാൽ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാനിടയാക്കുകയും ചെയ്യണമേ. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. വിശുദ്ധ വേദപുസ്തകത്തിലെ അതിപുരാതന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഇയോബിൻ്റെ പുസ്തകം. ഉൽപ്പത്തി പുസ്തകം എഴുതുന്നതിന് മുന്നമേ തന്നെ ഈ പുസ്തകം എഴുതിയെന്ന് വിചാരിക്കുന്ന ആളുകളുമുണ്ട്. ഏതായിരുന്നാലും അബ്രഹാമിൻ്റെ കാലത്തോടടുത്ത് ജീവിച്ചിരുന്ന ഒരു മഹാഭക്തനായ പുരുഷനായിരുന്നല്ലോ ഇയോബ്. എല്ലാവരാലും തൻ്റെ ഭക്തിക്ക് നല്ല സാക്ഷ്യം ലഭിച്ചിരുന്നു. സ്വർഗസ്ഥനായ ദൈവം തന്നെക്കുറിച്ച് പറയുന്നു, നേരുള്ളവൻ, നിഷ്കളങ്കൻ, നിർമ്മലൻ, ദോഷം വിട്ടകലുന്നവൻ എന്ന്. തൻ്റെ സ്വന്തം ഭാര്യ തൻ്റെ ഭക്തിയെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. സ്നേഹിതന്മാരൊക്കെ തൻ്റെ ഭക്തിയെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. സകല മനുഷ്യരെയും രാപ്പകൽ കുറ്റം ചുമത്തുന്ന, അപവാദം പറയുക എന്നുള്ള ഒരു ജോലി മാത്രമുള്ള പിശാച് പോലും ഇയ്യോബിനെക്കുറിച്ച് തൻ്റെ നല്ല ജീവിതത്തെക്കുറിച്ച് സാക്ഷ്യം പറയും. ഇങ്ങനെ ദൈവത്താലും സ്നേഹിതരാലും സ്വഭവനത്താലും പിശാചിനാലും എല്ലാവരാലും സാക്ഷ്യം ലഭിച്ച ഇയ്യോബ് കടന്നുപോയ കഠിന ശോധന പോലെ വേദപുസ്തകത്തിൽ മറ്റാർക്കെങ്കിലും ശോധന ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. അതിഭയങ്കരമായ വധയിലൂടെ തൻ കടന്നു പോകേണ്ടി വന്നു. അത് ദൈവം അനുവദിച്ചിട്ട് സംഭവിച്ചതായിരുന്നു. തൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുന്നു, ആരോഗ്യം നഷ്ടപ്പെടുന്നു, സമ്പത്ത് നഷ്ടപ്പെടുന്നു, സ്നേഹിതന്മാരൊക്കെ മിത്രങ്ങൾ പോലും വ്യസനിപ്പിക്കുന്നവരായിത്തീരുന്നു, സ്വന്തം ഭാര്യ പോലും അകന്നു നിൽക്കുന്നു, സമ്പത്തുകളൊക്കെ നഷ്ടപ്പെട്ടു, ആടുമാടുകളും പോയി, ഓമന കുഞ്ഞുങ്ങളും മരിച്ചുപോയി. ഈ സമയത്തും താൻ ദൈവത്തെ ത്യജിക്കാതെ, ഇനി ദൈവത്തെ ത്യജിച്ചങ്ങ് മരിച്ചു കളക എന്ന് സ്വന്തം ഭാര്യ പറയുമ്പോഴും, താൻ പറയുന്നു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ആരോഗ്യവും സമ്പത്തും ആടുമാടുകളും മക്കളും എല്ലാം പോയിയെങ്കിലും എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവനോടെയുണ്ട്. ആമീൻ. ഒരു ദിവസം അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. എല്ലാം ദാനങ്ങളൊക്കെ വരുന്നതും പോകുന്നതുമാണ്. ഇന്ന് കിട്ടുന്നു, നാളെ പോകുന്നു. ഇതിനൊന്നും ഗ്യാരണ്ടിയില്ല. നമ്മുടെ സൗന്ദര്യത്തിന് ഗ്യാരണ്ടിയില്ല, ആരോഗ്യത്തിന് ഗ്യാരണ്ടിയില്ല, ശമ്പളത്തിന് ഗ്യാരണ്ടിയില്ല, നമ്മുടെ ജോലിക്ക് ഗ്യാരണ്ടിയില്ല, ഇപ്പോൾ പാർക്കുന്ന വീടിന് ഗ്യാരണ്ടിയില്ല, നമ്മൾ ഓടിക്കുന്ന വാഹനം എന്നും ഉണ്ടായിരിക്കുമെന്ന് നിർബന്ധമില്ല. ഇതൊക്കെ ദൈവരുന്ന ദാനങ്ങൾ. ദാനങ്ങൾ വരും, ദാനങ്ങൾ പോകും, പക്ഷേ ദാതാവെന്നും നിലനിൽക്കും. വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ച അനുഗ്രഹീതനായ ഈ ദൈവദാസൻ ഇയ്യോവിൻ്റെ ചരിത്രം വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ താളുകളിൽ കൂട്ടിച്ചേർക്കുവാൻ പ്രസാദിച്ച പരിശുദ്ധാത്മാവിനായ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഇങ്ങനെ വളരെയധികം ഭക്തിയിലും വിശുദ്ധിയിലും നിർമ്മലതയിലും ജീവിക്കുന്ന വ്യക്തികൾക്ക് എന്തുകൊണ്ടാണ് കഷ്ടതകൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് വളരെയധികം വേദനകളിലൂടെ അവർ കടന്നു പോകുന്നത്? വളരെ അധികം ആഴമായി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ലൊരു കാര്യം നമുക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ ദൈവത്തിനൊരിക്കലും ഒരു തെറ്റ് പറ്റാറില്ല. ഗോഡ് നെവർ കമ്മിറ്റ്സ് എ മിസ്റ്റേക്ക്. ദിവസങ്ങൾ ആണ്ടുകൾ ആലോചിച്ച് കാത്തിരുന്ന് നമ്മൾ വളരെ കൂടി ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളിലും അപാകതകൾ വരാം. അതേ തെറ്റുകൾ സംഭവിക്കാം. എറർ ഇസ് ഹ്യൂമൻ. പക്ഷേ സ്വർഗത്തിലെ ദൈവം എടുക്കുന്ന ഒറ്റ തീരുമാനത്തിലും അണുവളവും അംശവും തെറ്റുപറ്റുകയില്ല എന്ന് നാം ഓർക്കണം. ലോകത്തിൽ ഒരു മനുഷ്യൻ പോലും അതേ ദൈവത്തെപ്പോലെ വിശുദ്ധരല്ല. എല്ലാ മാർബിളിലും അതിൻ്റെതായ സ്പോട്ടുകളുണ്ട്. പരമഭക്തരിലും അവരുടേതായ അവിശ്വസ്തതകൾ തെറ്റുകളുണ്ടായിരിക്കും. ലോകത്തിലെ മനുഷ്യൻ്റെ കണ്ണുകളിൽ കൊണ്ട് കാണാൻ കഴിയുകയില്ലെങ്കിലും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവം സകലതും കണ്ടുപിടിക്കുന്നു. അതുകൊണ്ട് പല തരത്തിലും നമുക്ക് അതേ വിഷമസന്ധികൾ, കഷ്ടതകൾ സംഭവിക്കാം. സാർവത്രികമായി മനുഷ്യൻ കഷ്ടതയ്ക്കായി പിറന്നവനാണ്. യോബ് 5:6 പറയുന്നു, തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. മാൻ ഈസ് ബോൺ ഫോർ അഫ്ലിക്ഷൻ. യോബ് 14:1 പറയുന്നു, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. 90 10-11 വാക്യങ്ങളിൽ മോശ പറയുന്നു, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം, അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. 55 ദാവീദ് പറയുന്നത്, ഭയവും വിറയലും എന്നെ പിടിച്ചു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു, പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ വല്ലദേശത്തും പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. അങ്ങനെ നമ്മളൊക്കെ പലരും ഇന്ത്യയിൽ വെച്ച് പ്രാർത്ഥിച്ചാണ്, പ്രാവിനെ പോലെ ചിറകല്ല പാസ്പോർട്ടിലൊരു വീസയാണ് ആഗ്രഹിച്ചത്. അത് പറന്ന് 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 വന്ന് ഇവിടെ വന്ന് വിശ്രമിക്കുന്ന പലരെയും കണ്ടിട്ട് പറയുന്നത്, തിരിച്ചു പോകാൻ ഗത്യന്തരം ഉണ്ടായിരുന്നെങ്കിൽ നാട്ടിലൊന്നാൽ സ്വസ്ഥമാകാമായിരുന്നു. എന്നാൽ ഒരു ദേശത്ത് മറുദേശത്ത് പറന്ന് വന്നതുകൊണ്ടല്ല, രട്ടടിച്ച് സന്തോഷം ഉടുപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. വിലാപത്തെ അവൻ നൃത്തമാക്കി തീർക്കുന്നു. ദൈവസന്നിധിയിലാണ്. ഇഹത്തിലായാലും അതേ ഒരു രാജ്യത്തായാലും മറു രാജ്യത്തായാലും ദൈവം നൽകുന്ന സമാധാനമാണ് യഥാർത്ഥമായ സമാധാനം എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ നമുക്ക് കഷ്ടതകൾ ഉണ്ടാകുന്നു. എബ്രായർ, യാക്കോബ്, 1 പത്രോസ് എന്ന അടുത്തടുത്ത് വരുന്ന 3 ലേഖനങ്ങളിൽ 3 പ്രത്യേക പദങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. എബ്രായർ 12:5-6 വാക്യങ്ങൾ വായിക്കേണ്ട ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? ശിക്ഷ എന്ന ഒരു പദം അവിടെ കാണാം. അടുത്ത ലേഖനമായി യാക്കോബിൻ്റെ ലേഖനം 1:12 കാണുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ഇവ കിരീടം പ്രാപിക്കും. അടുത്ത ലേഖനം 1 പത്രോസ് 1:7, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായി പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് അന്ന് കാണുവാനിടയായി വരും. എബ്രായർ 12:5 ശിക്ഷ എന്ന പദവും, യാക്കോബ് 1:12 പരീക്ഷ എന്ന പദവും, 1 പത്രോസ് 1:7 പരിശോധന എന്ന പദവും. ശ്രദ്ധിക്കൂ, ഈ 3-ൽ 1 ദൈവമക്കളുടെ കഷ്ടതയുടെ കാരണം. ഒന്നുകിൽ ശിക്ഷയാണ്, അല്ലെങ്കിൽ പരീക്ഷയാണ്, അല്ലെങ്കിൽ പരിശോധനയാണ്. ശിക്ഷയെന്ന് പറയുന്നത് തെറ്റ് ചെയ്യുന്നതിന് ലഭിക്കുന്നതാണ്. നമ്മളെത്ര നന്നായി പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ എങ്ങനെയോ അടി പതറി ഇടത്തോട്ടോ വലത്തോട്ടോ പാതകൾ അതേ ചരിയുവാൻ തുടങ്ങി, ചായുവാൻ തുടങ്ങി. അപ്പോൾ നല്ല അടി കൊടുക്കേണ്ടത് ഉടമസ്ഥൻ്റെ ജോലിയാണ്. അത് നമ്മളുടെ നാശത്തിനല്ല, നമ്മുടെ ക്രമീകരണത്തിന് വേണ്ടിയാണ്. തെറ്റുകളെ യഥാസ്ഥാനപ്പെടുത്തി നേരെ കൊണ്ടുവന്ന് നയിക്കുവാൻ ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കുന്നത് ശാപമല്ല, അതൊരനുഗ്രഹം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ശിക്ഷയുടെ കഷ്ടതയുണ്ട്, അതിൽ നമ്മൾ ശുദ്ധീകരണത്തിലേക്ക് വരുന്നു. എന്നാൽ അടുത്ത ലേഖനമായി യാക്കോബിൽ പറയുന്നത് പരീക്ഷയാണ്. പരീക്ഷ എന്ന് പറയുന്നത് ശിക്ഷയല്ല. ഒരു വർഷം മുഴുവനും പഠിച്ച വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതിയേ സാധിക്കുകയുള്ളൂ. ആ പരീക്ഷ എഴുതുന്നത് പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടോ? പഠിക്കുന്ന കാലത്ത് ടീച്ചറിനോട് എന്തും ചോദിച്ചുകൊള്ളൂ, ടീച്ചർ ഉത്തരം പറയും. ഏത് ഡൗട്ടും ചോദിച്ചുകൊള്ളൂ, ടീച്ചർ അത് പറഞ്ഞ് മനസ്സിലാക്കും. പക്ഷേ പരീക്ഷ എഴുതാൻ നിന്നാൽ, സർ ഇതിന് ആൻസർ പറയാൻ പറഞ്ഞാൽ, അത് ആ സമയം അത് ഒരു ദൈവമില്ല. തലേന്നും വീട്ടിൽ വന്ന് ശരിയായി നമ്മൾ ആ ടീച്ചറിനെ സൽക്കരിച്ച് വിട്ടതായിരിക്കും. മനോഹരമായ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഒക്കെ കൊടുത്ത് വിട്ടതായിരിക്കാം. കുഞ്ഞേ, വല്ലതും ചോദിക്കാനുണ്ടോ? ചോദിച്ചുള്ളൂ. പക്ഷേ അടുത്ത ദിവസം പരീക്ഷ പേപ്പറിലിരിക്കുമ്പോൾ ഇന്നലെ കുടിച്ച ചായയുടെ ഓർമ്മയൊന്നും സാറിനില്ല. അറിയാമോ, ശരിയായുള്ള സാറാണെങ്കിൽ മിണ്ടിപ്പോകരുതെന്ന് പറയും, എഴുതിക്കൊള്ളാൻ പറയും. കാരണം എന്താ? ഇന്നലെ വരെ പഠിപ്പിച്ചു, പഠിച്ചത് ഓർമ്മ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് ശരിയായി ഓർപ്പിക്കുന്ന സമയമാണ് പരീക്ഷ. ദൈവത്തിൻ്റെ സ്തോത്രം. കുരിരിൽ താഴ്വരയിലൂടെ നടന്നാലും ഞാനൊരനുഭവവും ഭയപ്പെടുകയില്ല. ഇതൊക്കെ നട്ടുച്ച നേരത്ത് വായിച്ച് അല്ലേലിയ പറയാൻ ഈസിയാണ്. പക്ഷേ ലൈറ്റെല്ലാം കെട്ടുപോകണം, വലിയ കൂരുകൾ ഉണ്ടാകണം, നടക്കുന്തോറും താഴണം. അന്നേരം ഈ വാക്യം ഓർക്കുന്നതാണ് പരീക്ഷയെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. എന്നാൽ പരീക്ഷ എഴുതിയാൽ ഒരു ഗുണമുള്ളത് എന്തെന്നറിയാമോ? ഈ പരീക്ഷയിൽ വിജയിക്കാമെങ്കിൽ അടുത്ത വർഷം പഴയ ക്ലാസ്സിൽ ഇരിക്കേണ്ട, ഒരു പുതിയ ക്ലാസ്സിൽ പ്രമോഷൻ കിട്ടും. അതുകൊണ്ട് ദൈവം നിന്നെ ഉയർത്തി ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഇരുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു പരീക്ഷയിലൂടെ കടത്തിവിടും. ആ പരീക്ഷയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആ പരീക്ഷ പ്രമോഷനുള്ള ഒരു അതേ ഉപാധി മാത്രമാണ്. അടുത്തത് പരിശോധനയാണ്. അത് നിന്റെ ഭക്തി എത്ര കിലോ ഉണ്ട്, എന്തോ വെയിറ്റ് ഉണ്ട് എന്നുള്ളത് ശരിയായി മനസ്സിലാക്കുന്നതാണ് പരിശോധന. പരിശോധന അത് നമ്മുടെ ഉള്ള അളവ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ടതാണ്. 66-ാം സങ്കീർത്തനത്തിൽ പരിശോധന കാണാം. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി, പിന്നെ ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. ഞാൻ ചിലപ്പം അങ്ങനെയൊക്കെ ഒന്ന് നിന്ന് നോക്കിയിട്ടുണ്ട്. വലയ്ക്കകത്ത് നിൽക്കാൻ വയ്യ, കുനിഞ്ഞ് ഒരാട്ടുകല്ലെടുത്ത് പുറത്ത് വെക്കുക എന്ന് വിചാരിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മനുഷ്യരെ ഞങ്ങളുടെ തലയിൽ കയറി, വേറെ വഴിയില്ല എന്നല്ല, അവർക്ക് തോന്നി ഇവൻ്റെ പുറത്ത് കൂടെ ഓടുന്നതാണ്, നാഷണൽ ഹൈവേ നമ്പർ 1. എന്താ, ഒരുത്തനാകപ്പാടെ വലയിൽ കിടക്കുന്നു, വലയിൽ നിന്നപ്പോൾ കുനിഞ്ഞു കിടക്കുന്നു, കുനിഞ്ഞവൻ്റെ പുറത്തൊരു ആട്ടുകല്ല് വെച്ചിരിക്കുന്നു. അങ്ങനെ നിവരാൻ നിൽക്കുമ്പോൾ ഇവൻ്റെ പുറത്ത് കൂടെ ഓടുന്നത് ഒരു വലിയ സുഖം. ഇതാണ് പരിശോധന. പരിശോധന എന്ന് പറയുന്നത് അവിടെയും പിടിച്ചു നിന്നു. ഒടുവിൽ ദാവീദ് പറയുന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കും. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ആരാധനാലയത്തിലെ നാല് ഭിത്തികൾക്കുള്ളിൽ ലഭിക്കുന്ന ഒന്നോ ഒന്നരയോ മണിക്കൂർ സമയം ആരാധിക്കുന്നതിൻ്റെ സമയത്തല്ല നിൻ്റെ ഭക്തിയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുന്നത്. ആരാധനാലയം വിട്ട് അനേക നൂലാമാലകളിൽ വ്യഥകളിലൂടെ നീ കടന്നു പോകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുമോ? അവിടെയാണ് യഥാർത്ഥമായി പരിശോധന. ദൈവത്തിന് സ്തോത്രം. കടൽ ശാന്തമായിരിക്കുമ്പോൾ ആർക്കും കപ്പൽ ശരിയായിട്ട് ഓടിക്കാം. കോളിളക്കത്തിൻ്റെ കൊടുങ്കാറ്റിൻ്റെ നടുവിലും ഭക്തിയെ മുറുകെ പിടിച്ചുകൊള്ളുവാൻ സാധിക്കുമോ? ഇതായിരുന്നു യോബിൻ്റെ കഷ്ടത. അതുകൊണ്ട് ദൈവ വൈദലേ, നീ ഇന്ന് അനുഭവിക്കുന്ന വ്യഥ ഒരു പക്ഷെങ്കിൽ ശിക്ഷയാകാം. അതല്ല, നീ ചെയ്ത തെറ്റുകൊണ്ടായിരിക്കേയില്ല, അത് പ്രമോഷന് ഒരു ഉപാധിയാകാം. അല്ലെങ്കിൽ നിന്റെ വിശ്വാസത്തിൻ്റെ പരിശോധനയാകാം. അത് വിലയേറിയതെന്ന് ഒരു നാളിൽ നിന്റെ മാനത്തിനായി കാണുവാനിടയായി വരും. ദൈവത്തിന് സ്തോത്രം. ദൈവഭക്തനായ യോബിൻ്റെ അതേ കുറ്റകൃത്യങ്ങളെക്കുറിച്ചൊന്നും സാധാരണ നമ്മൾ വായിക്കുന്നില്ല. എങ്കിലും അതേ ഒന്നിലധികം ഉദ്ദേശമുണ്ടായിരുന്നു. ഒരു നല്ല പ്രമോഷൻ കൊടുക്കാൻ ദൈവം അവൻ ആഗ്രഹിച്ചു. അതിലുപരിയായി അവൻ്റെ വിശ്വാസത്തിൻ്റെ പരിശോധനയായിരുന്നു. അതിൽ പിടിച്ചു നിന്നു. അങ്ങനെ ആ വലിയ ദൈവഭക്തൻ പിന്നാലെ വരുന്ന സകല ദൈവമക്കൾക്കും ഒരു മാതൃകയായി തീർന്നു. 1 മുതൽ 37 വരെയുള്ള അധ്യായങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കൂ. ദൈവം ഇയ്യോബിനോട് സംസാരിക്കുന്ന ഒരു വാക്കുപോലും കേൾക്കുന്നില്ല. ഇയ്യോബിൻ്റെ വാക്കുകൾ, സ്നേഹിതന്മാരുടെ വാക്കുകൾ, ഭാര്യയുടെ വാക്കുകൾ ഒക്കെ നമുക്ക് കേൾപ്പാൻ കഴിയും. പക്ഷെ ഗോഡ് ഈസ് കീപ്പിംഗ് സൈലൻറ്റ്. ദൈവം ഇയ്യോബിനോട് ഒന്നും സംസാരിക്കുന്നില്ല. എല്ലാവരും സംസാരിച്ച് നിർത്തി. 38-ാമത്തെ അധ്യായത്തിലാണ് ഇയ്യോബ് ഒരു ചുഴലിക്കാറ്റിൽ യഹോവ പ്രത്യക്ഷപ്പെട്ട് ഇയ്യോബിനോട് സംസാരിക്കുന്നു. മറ്റവരുടെ സംസാരങ്ങളെല്ലാം നിർത്തി കഴിയുമ്പോൾ, മാൻസ് എക്സ്ട്രീമിറ്റി ഗോഡ്സ് ഓപ്പർച്യൂണിറ്റി, മനുഷ്യൻ്റെ കഴിവിൻ്റെ പരിസമാപ്തിയിലെത്തുമ്പോൾ സ്വർഗത്തിലെ അപ്പച്ചൻ അത് ഇടപെടുവാൻ തുടങ്ങുന്നു. അവിടെയാണ് പതുക്കെ ഇയ്യോബിനോട് ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നത്. യോബേ, നേരെ വരൂ, നിവരെ നിൽക്കൂ, ബെൽറ്റ് ഒന്ന് ടൈറ്റ് ചെയ്യൂ. സാധാരണ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് നാട്ടിൽ പറയുന്ന പോലെ അറ്റൻഷൻ പൊസിഷൻ നിൽക്കാൻ പറഞ്ഞു. ടൈറ്റ്, ശരിയായിട്ട് ബെൽറ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് നീ പുരുഷനെ പോലെ അര മുറുക്കിക്കൊള്ളുക, നേരെ നിൽക്കൂ. ചില ചോദ്യങ്ങൾ ദൈവം അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. ക്വസ്റ്റ്യൻ നമ്പർ 1, വേർ ഡിഡ് യു ഗോ വെൻ ഐ ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദിസ് വേൾഡ്? ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? 1000 യോബുമാരുടെ ആരോഗ്യമുള്ള കാലത്ത് ഇതിന് ഉത്തരം പറയാൻ ഒക്കില്ല. പിന്നെ സൂര്യചന്ദ്ര നക്ഷത്ര ജാലങ്ങൾ, വൃക്ഷ സസ്യ ലതാദികൾ, പറവജാതി, ഇഴജാതി, കാട്ടുമൃഗം ഇവയൊക്കെ ഉണ്ടാക്കിയപ്പോൾ മോനെ നീ എവിടെ പോയിരുന്നു, എവിടെ പോയിരുന്നു? ആകാ അതേ സമുദ്രത്തിലെ തിരമാലകൾ അതിശക്തിയോടെ അടിച്ചിഞ്ഞോട്ട് വന്ന് കയറിയപ്പോൾ സ്റ്റോപ്പ് ഗോ ബാക്ക് എന്ന് ഞാൻ ആ തിരമാലകളോട് പറയുമ്പോൾ നീ എവിടെയായിരുന്നു? അയ്യോ, ഭാഗപ്പാടെ ഞെട്ടുകയാണ്. അസ്ട്രോളജിക്കൽ, ബയോളജിക്കൽ, സുവോളജിക്കൽ, ജിയോളജിക്കൽ, ആർക്കിയോളജിക്കൽ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ കേട്ടേച്ച് ആൻസർ പേപ്പറിൽ ഒരു ആൻസറേ ഉള്ളൂ. തമ്പുരാനെ, ഞാൻ ആദ്യം നിന്നെക്കുറിച്ച് കേട്ടതേ ഉള്ളൂ, ഇപ്പോഴാണ് നീ കാണുന്നത്. ബസ്, ഇത്രയുമാണ് സകല ക്വസ്റ്റ്യനും താൻ കൊടുത്ത മറുപടി, ഇത്രയേ ഉള്ളൂ. ഫൺസ് ഐ ഹേർഡ് അബൌട്ട് യു, നൗ ഓൺലി ഐ സീ. ഇതാണോ ആ ചോദ്യത്തിൻ്റെ ഉത്തരം? ഇങ്ങനെ ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻസ് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള വനശാസ്ത്രം, ഭൂമിശാസ്ത്രം, ഭൂഗർഭശാസ്ത്രം, സകല വിധത്തിലുള്ള ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലാസ്റ്റിൽ സബ്സേ സരള സവാൽ എന്ന് പറയും, മോസ്റ്റ് ഈസി ക്വസ്റ്റ്യൻ, വളരെ ചെറിയ ഒരു നിസ്സാരമായ ചോദ്യമാണ്. കാക്കയുടെ കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നത് ആരാ? ഇതിത്ര വലിയ ഭൂഗർഭശാസ്ത്രമോ വാനശാസ്ത്രമോ ഭൂമിശാസ്ത്രമോ ബയോളജിക്കലോ സുവോളജിക്കലോ ജിയോളജിക്കലോ ഒന്നുമല്ല. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു സിമ്പിൾ ചെറിയ ഒരു ജീവിയിലേക്ക് ദൈവം ഇയ്യോബിൻ്റെ ശ്രദ്ധയെ തിരിക്കുകയാണ്. അതിന് തീൻ ഇത്രയും വലിയ ടഫ് ക്വസ്റ്റ്യൻസ് നിനക്കറിയാൻ പാടില്ലെങ്കിൽ ഈ ചെറിയ ചോദ്യം നിനക്ക് മനസ്സിലാകുമല്ലോ. ആ ഒരു ചെറിയ കാക്കക്കുഞ്ഞ് ഇരയില്ലാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നത് ആരാന്നറിയാമോ മക്കളെ? ഹു പ്രൊവൈഡ് ഫുഡ് ഇറ്റ് ദ യങ് റേവൻ വെൻ ഇറ്റ് വിൽ ക്രൈ ഫോർ ഇറ്റ്സ് ഫുഡ്, ഗിവ് മീ ഫുഡ്, ഗിവ് മീ ഫുഡ് എന്ന് പറയുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നത് ആരാ? ഈ വലിയവനായ ദൈവം ഈ ചെറിയ കാക്കക്കുഞ്ഞിലേക്ക് ശ്രദ്ധയെ തിരിക്കത്തക്കതുവണ്ണം ഇതിനകത്ത് എന്തുണ്ട് എനിക്കറിയാമോ? ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ലോകം കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയ ജ്ഞാനി ആരായിരുന്നു? കൻ യു ടെൽ മീ ഹു വാസ് ദ വൈസസ്റ്റ് മാൻ എവർ ലിവ്ഡ് ഇൻ ദിസ് വേൾഡ്? സോളമനാണ്. സോളമൻ വാസ് ദ വൈസസ്റ്റ് മാൻ. അദ്ദേഹം മടിയനെ ബുദ്ധി പഠിപ്പിക്കാൻ ഉപയോഗിച്ച ജന്തുവിൻ്റെ പേരറിയാമോ? ആൻസ്. ഹു ഗോ ആൻഡ് ലേൺ വിസ്ഡം ഫ്രം ദി ആൻ. നീ പോയി ആ ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കാൻ. ഈ ലോകത്തിലേക്കും വലിയ ജ്ഞാനി ലോകത്തിലേക്കും ചെറിയ ജീവിയിലേക്കാണ് ശ്രദ്ധയെത്തിയിരിക്കുന്നത്. അതിൻ്റെ ആഹാരം അത് ശേഖരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? വേനൽക്കാലത്ത് അതിൻ്റെ ആഹാരം ശേഖരിക്കുന്നു. അത് കണ്ടിട്ടുണ്ടോ? അങ്ങനൊരു വാക്യം ഈ ബൈബിളിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ തന്നെ ഈ ഉറുമ്പിനെ കണ്ട് ബുദ്ധി പഠിക്കുന്നത്. നമ്മൾ ചോദിക്കുന്ന നാച്ചുറൽ വിസ്ഡം, ദൈവം തമ്പുരാൻ ഈ ജന്തുവിനെ സൃഷ്ടിച്ചത് എന്തിനു? ഒരു തോടം പാല് കറന്നൊരു ചായ ഇടാൻ കൊള്ളാമോ? അല്ല. ഒരു മുട്ട എടുത്ത് വാട്ടി കൊടുക്കാൻ കൊള്ളില്ല. ഒരു ഒരു നോൺ വെജിറ്റബിൾ ഉണ്ടാക്കാൻ കൊള്ളാമോ? കൊള്ളുകയില്ല. ഒരു തോരൻ വെക്കാൻ കൊള്ളാം, ഉറുമ്പ് തോരൻ ആർക്ക് വേണം? അത് വേണ്ട. അവിയലിനും കൊള്ളാമോ? വേണ്ട. അവിയലിനും കൊള്ളുകയില്ല, തോരനും കൊള്ളുകയില്ല, നോൺ വെജിനും കൊള്ളുകയില്ല, മുട്ടയ്ക്കും കൊള്ളുകയില്ല, പാലിനും കൊള്ളുകയില്ല. എന്തിനു കൊള്ളാം? ഇറുക്കാൻ കൊള്ളാം, കടിക്കാൻ കൊള്ളാം. ഇതാണ് നമ്മുടെ നാച്ചുറൽ വിസ്ഡം. ഇതിനു വേണ്ടി തമ്പുരാൻ ഉണ്ടാക്കിയതാണ് ഈ ജന്തു. ഇതാണ് നമ്മുടെ വിസ്ഡമെങ്കിൽ ദൈവം കൊടുത്ത ജ്ഞാനത്തിൽ അതിശ്രേഷ്ഠനായ ശലോമോൻ രാജാവ് പറയുന്നു, ഈ പറയപ്പെട്ട ഉദ്ദേശത്തിനല്ല അതിനുണ്ടാക്കിയത്. ആ ചെറിയ ജന്തുവും അതിൻ്റെ സമയം കളയാതെ പ്രയോജനമുള്ള കാര്യങ്ങൾക്കത് വിനിയോഗിക്കുന്നു. അതുകൊണ്ട് നീ വെറുതെ സമയം കളഞ്ഞ് ഉറങ്ങി മയങ്ങി ക്ഷീണിച്ച് ഒരു ജോലിയും ഇല്ലെങ്കിൽ ടെലിഫോൺ എടുത്ത്, പിന്നിപ്പം മൊബൈലും ഉള്ളതുകൊണ്ട് പോകുന്നിടത്തും നുണയം പറഞ്ഞ് 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 വേണ്ടതും വേണ്ടാത്തതും വേണ്ടതും വേണ്ടാത്തതും പറഞ്ഞ് കുരുക്കുണ്ടാക്കി കുരുക്കുണ്ടാക്കി അതിനകത്ത്, അതേ നിൻ്റെ സമയം കളയാതെ നല്ല കാര്യമല്ലോ ഒന്ന് ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ഇഹത്തിലും പരത്തിലും നമുക്ക് പ്രയോജനമുള്ളതും പ്രതിഫലം കിട്ടുന്നതുമായ നല്ല കാര്യങ്ങൾക്കായി നിന്റെ സമയം ചെലവഴിക്കൂ. പ്രയോജനമുള്ള കാര്യങ്ങൾക്ക് ചെലവഴിച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഈ കാര്യത്തിന് ഒരു ബുദ്ധി പഠിപ്പിക്കുന്ന നിനക്ക് വയ്യാതാകുന്ന കാലത്ത് നീ കടന്നു പോകും. എന്നാൽ ആ സമയം സ്ട്രൈക്ക് ദി ആയൺ വൈൽ ഇറ്റ് ഈസ് ഹോട്ട് എന്ന് പറയുന്ന പോലെ ശരിയായി ആ ഇരുമ്പ് പഴുത്തിരിക്കുമ്പോൾ അടിക്കുക. സമയം ലഭിക്കുന്നതനുസരിച്ച് അത് പാഴാക്കാതെ പ്രയോജനപ്രദമായ കാര്യങ്ങൾക്ക് നിന്റെ വലിയൊരു സമയത്തെ വിനിയോഗിക്കണം. ഇത് പഠിപ്പിക്കാനാണ് ദൈവം ഈ ചെറിയ ഉറുമ്പിലേക്ക് സൃഷ്ടി തിരിച്ചത്, സോളമൻ രാജാ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ യേശു താൻ പറയുന്നു, ആകാശത്തിലെ പറവളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗത്തിലെ ദൈവം അവയൊക്കെയും പുലർത്തുന്നില്ലേ? സ്വർഗത്തിലെ ദൈവത്തിന് സകല ജീവികളോടും മനസ്സിലുണ്ടെന്നും ആകാശത്തിലെ പറവകളെ പോറ്റുന്നെങ്കിൽ നിന്നെ ഒരിക്കലും പോറ്റാതിരിക്കുകയില്ല. നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. നമ്മെ നന്നായി അറിയുന്ന ദൈവം വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും അതിനെ നമ്മുടെ ദൈവം പോറ്റുന്നു. ദൈവത്തിന് സ്തോത്രമുണ്ടായി. ഒരിക്കൽ ഒരു കർത്തൃദാസനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങളുടെ ഒരു ഗുരുവും കൂടെ ആയിരുന്നു. വളരെ അധ്വാനിച്ചൊക്കെ വന്ന ആ കാലത്ത് ആഹാരപാനീയങ്ങളൊന്നുമില്ലാതെ താനും മക്കളും ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. താൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ നീ കല്യാണം കഴിച്ചതല്ല, നിനക്കറിഞ്ഞുകൂടാ ഒരു ഭാര്യ മക്കളുള്ളതിൻ്റെ വിഷമം സാവേ. അതുകൊണ്ട് ഞാനും കുഞ്ഞുങ്ങളും കഷ്ടപ്പെടുന്ന ഒരു പക്ഷേ നിനക്കറിയാൻ വയ്യായിരിക്കാം. അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്ക് ഭാര്യയുമില്ല, മക്കളുമില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ വിഷമം നിനക്കറിഞ്ഞുകൂടാ എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ ബലഹീനതയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തെങ്കിലും സ്വർഗത്തിലെ അപ്പച്ചൻ കേട്ട അദ്ദേഹത്തെയും പോഷിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ചില ശോധനയുടെ കാലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും, എങ്കിലും ആകാശത്തിലെ പറവുകളെ പോറ്റുന്നവൻ നമ്മെ പോറ്റുന്നു. നമ്മുടെ കർത്താവിൽ യേശുവിനേക്കാൾ വലിയവനുണ്ടോ? ഉണ്ട്. എന്നെ അയച്ച പിതാവ് എന്നിലും വലിയവൻ, ഏത് സ്ത്രീയുടെയും തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. ആ സ്വർഗത്തിലെ ദൈവം ഇയ്യോബിനോട് ചോദിക്കുന്നു, കാക്കക്കുഞ്ഞുങ്ങളിലേക്കൊന്ന് ശ്രദ്ധ തിരിക്കുക. അപ്പോൾ ശലോമോൻ ഒരു ചെറിയ ഉറുമ്പിലേക്കും യേശു ആകാശത്തിലെ പറവകളിലേക്കും ഒക്കെ ശ്രദ്ധ തിരിച്ചെങ്കിൽ, ഇവിടെ ഇയ്യോബിൻ്റെ ശ്രദ്ധ തിരിക്കുന്നത് ആ പറവയുടെ കുഞ്ഞിനെ കരയുന്ന കാക്കക്കുഞ്ഞിലേക്കാണ്. അതിരയിട്ടാതെ ഉഴന്ന് നിലവിളിക്കുന്ന എപ്പോഴാണ്? ആമീൻ. അതിൻ്റെ ചുറ്റും ഒരു വനാന്തരത്തിൽ ഒരു ചെറിയ ജീവിയെ സങ്കല്പിക്കൂ, കാക്കക്കുഞ്ഞ് യങ് റൈവൻ. അതിൻ്റെ തള്ളക്കാക്ക പറന്നകന്നു കഴിഞ്ഞു. ചുറ്റും നോക്കുമ്പോൾ അനേക ജീവികളുണ്ട്. തത്തക്കുഞ്ഞ്, കുരുവിക്കുഞ്ഞ്, കുയിലിൻ കുഞ്ഞ്, മയിലിൻ കുഞ്ഞ്, പ്രാവിൻ കുഞ്ഞ് ഒക്കെ ഇങ്ങനെ നിരനിരയായി കിടക്കുമ്പോൾ ആ ജീവികളുടെ അടുക്കലേക്കൊക്കെ സന്തോഷത്തോടെ എത്തുന്ന ആൾക്കാരുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും തത്തക്കുഞ്ഞിനെയൊക്കെ വലിയ ഇഷ്ടമാണ്. തത്തക്കാണ് മമ്മി, പാരറ്റ് പാരറ്റ് പാരറ്റ്, പീകോക്കിന് പീകോക്ക്, ഗ്ലേസിംഗ്, ഗ്ലിറ്ററിംഗ്, അട്രാക്റ്റീവ്, സോ ബ്യൂട്ടിഫുൾ. അതിനെ ചുറ്റും നിൽക്കുന്നു, ആ പാരറ്റിനെ വീട്ടിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, ചിലർ കൂടുണ്ടാക്കാൻ ശ്രമിക്കുന്നു, പിന്നെ ചിലർ അതിന് ചോറ് കൊടുക്കാൻ ശ്രമിക്കുന്നു, ചിലർ അതിന് വെള്ളം കൊടുക്കാൻ ശ്രമിക്കുന്നു, പിന്നെ നമ്മുടെ ഭാഷ അങ്ങോട്ട് പഠിപ്പിക്കും. ഇങ്ങനെ തത്തക്കുഞ്ഞോ കുരുവിക്കുഞ്ഞോ കുയിലൻ കുഞ്ഞോ പീകോക്ക് പാരറ്റ് സ്പാരോ ഇതിനോടൊക്കെ എല്ലാം വളരെ ലൈക്നെസ്സാണ്. ആ വഴിയിൽ കാഴക്കക്കുഞ്ഞ് കിടക്കുന്ന കാക്ക ഭയങ്കര ദേഷ്യമാവുള്ളത്. പുത്തൻ വീടൊക്കെ ഉണ്ടാക്കുന്ന ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല മയിലിൻ്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുത്ത് വരച്ച് ഒക്കെ വെക്കും, കുയിലിൻ്റെ ഫോട്ടോ, പ്രാവിൻ്റെ. പക്ഷെ ആരുടെ എങ്കിലും വീട്ടിൽ കാക്കയുടെ ഫോട്ടോ ഇരിപ്പുണ്ടോ? ഇല്ല. നോബഡി ലൈക്സ് ടു ഹാവ് എ പിക്ചർ ഓഫ് ദി സെയിം റൈവൻ. ഫോട്ടോഗ്രാഫേഴ്സിന് പോലും ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല, വീട്ടിൽ കൊണ്ടും വളർത്താൻ ഇഷ്ടമില്ല. അങ്ങനെ അതിനോട് അകലുന്ന ഒരു നികൃഷ്ട ജീവി, എ സ്മോൾ ബേർഡ് വിച്ച് നോബഡി ലൈക്സ് ടു ടേക്ക് ഇറ്റ് ഹോം, ടേക്ക് ബാക്ക് ഹോം. ഈ വിധത്തിലുള്ള ഈ കാക്കക്കുഞ്ഞിനും വിശപ്പുണ്ട്. പറന്ന് ഉയരുവാൻ ചിറകുകൾ മുറ്റിയിട്ടില്ല, വലിയ അതെ നടന്ന് പോകുവാൻ കാലുകൾ മുറ്റിയിട്ടില്ല, ചെറിയ കാലുകൾ, ചെറിയ ചിറകുകൾ. പറക്കാനൊക്കുന്നില്ല, പിന്നെ നടക്കാനൊക്കുന്നില്ല. ഇനിയും സോളിഡ് ഫുഡ് കൊണ്ട് കൊടുത്താൽ കൊത്തി വിഴുങ്ങത്തക്കതുപോലെ ഇതിൻ്റെ ചുണ്ടുകൾക്കും ബലമില്ല. തള്ളക്കാക്ക ഒരു സമയം കഴിഞ്ഞു, അതിനെ തള്ളിക്കളഞ്ഞിട്ട് അത് മാറിക്കഴിഞ്ഞു. അതിൻ്റെ അതേ നമ്മളെപ്പോലെ പേരൻസ് ഒന്നും അതിന് ടേക്ക് കെയർ ചെയ്യുന്നില്ലല്ലോ. ആ ചെറിയ കാക്കക്കുഞ്ഞ്, ചെറിയ ചുണ്ടുകൾ, ചെറിയ കാലുകൾ, ചെറിയ ചിറകുകൾ, ഇതുകൊണ്ട് നടക്കാനോ പറക്കാനോ ഉയരാനോ ഒന്നും വിഴുങ്ങാനോ ഒന്നും കഴിയാതെ അല്പം കണ്ണ് തുറന്ന് ചുറ്റും നോക്കുമ്പോൾ തത്തക്കുഞ്ഞിനും കുരുവിക്കുഞ്ഞിനും കുയിലിൻ കുഞ്ഞിനും മയിലിൻ കുഞ്ഞിനും പ്രാവിൻ കുഞ്ഞിനും ലഭിക്കുന്ന യാതൊരു പരിരക്ഷണവുമില്ലാതെ ഈ ജീവി നിൽക്കുകയാണ്. അതിന് ഒരു ബോധമുണ്ട്, ഉൾബോധം. സ്വർഗത്തിലൊരു ദൈവമുണ്ടെന്ന്, ദൈവത്തിന് സ്തോത്രം. നിരീശ്വരവാദി ദൈവത്തെ നിഷേധിക്കുന്നെങ്കിലും സകല ജീവികളുടെയും അകത്ത് ദൈവം സൃഷ്ടാവിനെ കുറിച്ചൊരു ബോധം കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ ലോകത്തിൽ ആരോടും നിലവിളിക്കാതെ ഇരകിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുന്നു, എൻ്റെ ദൈവമേ എനിക്ക് ആഹാരം തരണം, എനിക്ക് ആഹാരം തരണം. ആ നിലവിളി എന്തുവാ, വെറും ഒരു ശബ്ദം മാത്രമാണ്. ക്രാ 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 എന്ന് കർണകഠോരമായ ക്രാരവ ശബ്ദം, ആർക്കും ഇഷ്ടപ്പെടാത്ത ആ നിസ്സാരമായ ശബ്ദം. അത് മുഴക്കി ആ ചെറിയ കാക്കക്കുഞ്ഞ് നിലവിളിക്കുമ്പോൾ ആയിരം ആയിരം കോടി വാനഗോളങ്ങളെ താണ്ടി മൂന്നാം സ്വർഗം വരെ ഈ കാക്കക്കുഞ്ഞിൻ്റെ ശബ്ദം എത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ആറാറ് ചിറകുള്ള സാറാഫുകൾ ചുറ്റും നിന്ന് സ്തുതി പാടുകയാണ്. ഏഴ് നിറങ്ങളോടും ഏഴ് സ്വരങ്ങളോടും സൂര്യസമാന പ്രഭയോടും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിലുപോലുള്ള ശബ്ദത്തോടും ആറാറ് ചിറകുള്ള സാറാഫുകൾ മുഖം മൂടി പാദം മൂടി പറന്നും കൊണ്ട് സ്വീറ്റ് സോങ്സ് ആർ ഗോയിങ് ഓൺ ഇൻ ഹെവൻ. അങ്ങനെ സുന്ദര സംഗീതങ്ങൾ മുഴക്കുന്നത് കേൾക്കുന്ന നമ്മുടെ ദൈവം, ആമേൻ, ഈ സാറാഫുകളുടെ സ്തുതി കീർത്തനങ്ങൾക്കിടയിലൂടെ ഈ കരയുന്ന കാക്കക്കുഞ്ഞിൻ്റെ ശബ്ദം പിടിച്ചെടുക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പെട്ടെന്നത് ദൈവത്തിൻ്റെ കാതുകളിൽ എത്തുന്നു. ഉടനെ തന്നെ ഈ പാട്ട് നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്നില്ല, ഒരു വലിയ ക്രമീകരണം, ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നു. ഒരു മന്ദമാരുതനയച്ച് ഒരു സ്മോൾ വിൻഡിൽ കൂടെ അത് ഇങ്ങനെ പറന്ന് ആകാശത്ത് ഇതിനു വേണ്ടി ഒരു അത് ആഹാരം ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് നീഹാരമെന്ന അതിൻ്റെ 29-ാമത്തെ വാക്യം എന്ന് വായിച്ച 29th വേഴ്സ് ആയിരിക്കണം. ജോബ് 38 വേഴ്സ് 29 നോക്കിയ ഹിമം പുറപ്പെടുന്നു. ആ ഒരു സോളിഡ് ഫുഡല്ല, ഒരു ലിക്വിഡ് പദാർത്ഥം. ഇതിങ്ങനെ വന്ന് പറന്ന് പറന്ന് ഈ കരയുന്ന കാക്കക്കുഞ്ഞ് ഇങ്ങനെ വാ പൊളിച്ച് കരയുമ്പോൾ ഈ മന്ദമാരുതനിലൂടെ അതിന് ഡൈജസ്റ്റ് ആകുന്ന അൾട്ടിമേറ്റ്ലി എ ലിക്വിഡ് ഫുഡ് അതിൻ്റെ വായിലേക്ക് ആ നൽകിക്കൊണ്ട് അതിൻ്റെ വിശപ്പും ദാഹവും ശമിപ്പിക്കാൻ സ്വർഗത്തിലെ അപ്പച്ചൻ ക്രമീകരണം ചെയ്തു വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഉപവാസ പ്രാർത്ഥനയ്ക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും കടന്നു വരുന്ന ദൈവ മകനെ മകളെ, നിന്റെ കരച്ചിൽ ദൈവം കേൾക്കാതിരിക്കയില്ല. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തോട് യാചിക്കുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നീ എടുക്കുന്ന സമയം ഒരിക്കലും നഷ്ടമല്ല എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആറാറ് ചിറകുള്ള സഹറാഫുകളുടെ സ്തുതികീർത്തനങ്ങൾക്കിടയിലും കരയുന്ന കാക്കക്കുഞ്ഞിൻ്റെ ദീനരോദനനാദം ദൈവത്തിന് മുഷിച്ചിലല്ല. എൻ്റെ ദൈവത്തിനത് ഇഷ്ടമാണെങ്കിൽ ആ സമയത്തതിന് ഇടയ്ക്കുകൂടെ ആഹാരം കൊടുക്കാൻ നമ്മുടെ ദൈവം ക്രമീകരണം ചെയ്തുവെങ്കിൽ തൻ്റെ വിശുദ്ധന്മാർക്ക് അവനാഹാരം കൊടുക്കുന്നതിൽ, അവർക്ക് ആവശ്യമുള്ളത് പോഷിപ്പിക്കുന്നതിൽ ദൈവം ഒരിക്കലും വൈമുഖ്യം കാണിക്കുന്നില്ലെന്നോർത്ത് നമുക്ക് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിരവധി നല്ല പാഠങ്ങൾ ഈ കാക്കക്കുഞ്ഞിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ കഴിയും. ലെസൺ നമ്പർ 1, യങ് റേവൻസ് ആർ നോട്ട് ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ആഫ്റ്റർ ദ ലൈക്ക്നെസ് ഓഫ് ഗോഡ്. ഈ കാക്കക്കുഞ്ഞുങ്ങളെ ദൈവം തൻ്റെ സാദൃശ്യത്തിലോ സ്വരൂപത്തിലോ നിർമ്മിച്ചതല്ല. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വാക്കിനാൽ തന്നെ ഉളവായതാണ്. ഇത് പട്ടിണി കൊണ്ട് ചത്തുപോയാൽ സ്വർഗത്തിൽ ഒരു നഷ്ടവും വരുന്നില്ല, ഭൂമിയിൽ ഒരു നഷ്ടവും വരുന്നില്ല. ഈ കാക്കക്കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഇങ്ങോട്ട് യൂണിയൻ ഉണ്ടാക്കി, കാക്കക്കുഞ്ഞ് യൂണിയൻ KKU എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഇന്ന് പാർലമെൻറ്റിലോട്ട് ചെന്നാലും ഒരു മന്ത്രി പോലും ഇതിനെ പോഷിപ്പിക്കുന്നില്ല. അടിച്ചു കളയാൻ പറയത്തേ ഉള്ളൂ. ഇതിൻ്റെ യൂണിയനും ആർക്കും വേണ്ട. ഒരു മന്ത്രിക്കും ഇതിനെക്കുറിച്ച് ഇഷ്ടമില്ല, അതിനെക്കുറിച്ച് താല്പര്യമില്ല. ചത്താൽ ഭൂമിക്കൊരു നഷ്ടമില്ല, സ്വർഗത്ത് നഷ്ടമില്ല. ഇങ്ങനെയുള്ള ഒരു നികൃഷ്ടജീവി പോലും സൃഷ്ടി എന്ന ബന്ധത്തിൽ എൻ്റെ ദൈവത്തിന് അതിൻ്റെ കരച്ചിൽ പോലും വിലയേറിയതാണെങ്കിൽ ദൈവ സാദൃശ്യത്തിലും ദൈവസ്വരൂപത്തിലും നിർമ്മിക്കപ്പെട്ട ദൈവവൈതലേ ആ കരച്ചിലിനേക്കാൾ വിലയേറിയതാണ്. നിന്റെ കരച്ചിൽ അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ച നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൽ അധികം ശക്തിയോടെ. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഇനിയും രണ്ടാമത് ലെസൺ നമ്പർ 2, ദ കളർ ഓഫ് ദിസ് ബേർഡ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, ഈ കാക്കക്കുഞ്ഞിൻ്റെ നിറം ആർക്കും ഇഷ്ടമില്ലാത്ത കറുപ്പ് നിറമാണ്. ഏവർക്കും വെറും കറുപ്പിന് തന്നെ ഉണ്ട് ഒരഴകൊക്കെ, പക്ഷേ ഈ കറുപ്പ് ഒരഴകുള്ള ഒരു കറുപ്പല്ല. അറിയാമോ, പ്രാവും കറുത്തതല്ലേ, എങ്കിലും ഒരു ഗ്ലേസിങ്ങും ഒരു ഗ്ലിറ്ററിങ്ങും ഒക്കെ ഉണ്ട്. പുറമേ കറുത്തതാണെങ്കിലും പ്രാവിൻ്റെ അകം വെളുത്തതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത കറുപ്പ് നിറമാണെങ്കിലും ശുദ്ധിയുള്ള സ്ഥലത്ത് മാത്രമേ പ്രാവ് ഇരിക്കുകയുള്ളൂ എന്നുള്ളൊരു വിശേഷതയുണ്ട്. എന്നാൽ നമ്മുടെ നാടൻ പ്രദേശങ്ങളിൽ കാണുന്ന കൊക്കിൻ്റെ സ്വഭാവം വേറെയാണ്. വെളിവിളാ വെളുത്ത കൊക്ക്, ഗൊര ഗൊര, നന്നായിട്ട് വെളുത്ത് വെളുത്തിരിക്കും. പക്ഷേ അത് നല്ല എന്തുവാ നദിയുടെ തീരത്തൊക്കെ ഇങ്ങനെ പകുതി കണ്ണടച്ചും പകുതി കണ്ണ് തുറന്നും ഒക്കെ ഇരിക്കുന്ന സമയത്ത് തവളക്കുഞ്ഞുങ്ങളും മത്സ്യക്കുഞ്ഞുങ്ങളൊക്കെ വിചാരിക്കും ഞങ്ങളുടെ കൊക്കപ്പച്ചൻ ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയറിലായിരിക്കും അല്ലേ, വളരെ ശ്രദ്ധയോട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ചുണ്ടിനോട് അടുത്ത് വരുമ്പോഴാണ് കൊത്തി വിഴുങ്ങുന്ന വെളുത്ത കൊക്കിൻ്റെ തനിനിറം മനസ്സിലാക്കുന്നത്. അപ്പം പുറമേ വെളുത്തതാണെങ്കിലും അകം കറുത്തതാണ് കൊക്ക് എന്ന് പറയുന്നു. പുറമേ കറുത്തതാണെങ്കിലും അകം വെളുത്തതാണ് പ്രാവ്. പക്ഷേ കാക്കയും അകവും കറുത്തത്, പുറവും കറുത്തത് എന്ന് പറഞ്ഞാൽ എവിടെ വൃത്തികേടുണ്ടോ അവിടെ കാക്കയുണ്ട്, അശുദ്ധിയുണ്ടോ അവിടെ കാക്കയുണ്ട്. പുറമേ നോക്കിയാൽ കാക്ക, അത് കറുത്തത് അകവും പുറവും ഒരുപോലെ അശുദ്ധമാണെങ്കിലും അതിൻ്റെ കരച്ചിലും എൻ്റെ അപ്പച്ചൻ കേൾക്കുന്നെങ്കിൽ നമ്മെ പഠിപ്പിക്കുന്നൊരു പാഠം, എൻ്റെയും നിൻ്റെയും യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല, തൻ്റെ കൃപ കൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നത്. ദൈവത്തിന് സ്തോത്രം. നോട്ട് ഓൺ യുവർ മെറിറ്റ് ബട്ട് ബൈ ഹിസ് ഗ്രേസ്. നമ്മുടെ ആരുടെ യോഗ്യതയല്ല, യോഗ്യതയല്ല, അയോഗ്യത സമ്മതിക്കുന്നിടത്ത് അനുഗ്രഹം ലഭിക്കുന്നത് ഈ സ്ഥാനത്ത് മാത്രമേ ഉള്ളൂ. ദൈവമക്കൾ മനസ്സിലാക്കണം. ലോകത്തിലെ സകല കമ്പനികൾ, ഓഫീസുകൾ, ഫാക്ടറികൾ, ഉദ്യോഗ മണ്ഡലങ്ങളിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കൂ. എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ്, സർട്ടിഫിക്കറ്റ്സ്, നിൻ്റെയൊക്കെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ ആൻഡ് പ്രൊമോഷൻ. പക്ഷേ ഡിസ്ക്വാളിഫിക്കേഷൻസ് എല്ലാം കൊണ്ടുവരൂ. പരിഗണിക്കുന്ന ഒറ്റ കമ്പനിയുള്ളൂ, അവിടെയാണ് ഇന്ന് രാത്രി നമ്മൾ വന്നിരിക്കുന്നത്. ഐ എം അൺവർത്തി. ഐ എം അൺവർത്തി എന്ന് പറഞ്ഞ നാല് പേരെ പെട്ടെന്ന് പരിചയപ്പെടുത്താം. നമ്പർ 1, ജോൺ ദ ബാപ്റ്റിസ്റ്റ്. എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യൻ. അവനാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനായി. നമ്പർ 2, സദാധിപൻ. കർത്താവേ, നീ സെഞ്ചൂറിയൻ, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. അവൻ്റെ ബാല്യക്കാരന് ഉടനെ സൗഖ്യം ലഭിച്ചു. നമ്പർ 3, പ്രോഡിഗൽ സൺ. അപ്പ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തു, ഇനി നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല. അവനാണ് ഉടനെ കാലേച്ചെരുപ്പ്, കയ്യെ മോതിരം, മുഖത്ത് ചുമനം, മേൽത്തരമയങ്കി. നമ്പർ 4, പോൾ ദി അപ്പോസ്റ്റൽ. ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചു പോയി, ഇനി അപ്പോസ്തോൽ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. അവനാണ് മൂന്നാം സ്വർഗം വരെ എടുക്കപ്പെട്ടതെങ്കിൽ നിൻ്റെ പാരമ്പര്യമോ കുടുംബശ്രേഷ്ഠതയോ ജോലിയുടെ ശ്രേഷ്ഠതയോ ഉദ്യോഗശ്രേഷ്ഠതയോ ഒന്നും പറയണ്ട. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ താഴുമോ? ദൈവകൃപയുടെ മഴ ഇന്ന് രാത്രി നിന്റെ പേരിൽ ചൊരിയും. അൺവർത്തി, അൺവർത്തി, അൺവർത്തി. അയോഗ്യത സമ്മതിക്കുമ്പോൾ അനുഗ്രഹം ലഭിക്കുന്നു. നമ്മുടെ നൽകുന്നവനാണ് നമ്മുടെ ദൈവമെന്നാണ്. ഇനിയും ലെസൺ നമ്പർ 3, ദ സൗണ്ട് ഓഫ് ദിസ് ബേർഡ്. അതിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കൂ. ലോകത്തിൽ ഒരു മനുഷ്യന് ഇഷ്ടപ്പെടാത്ത ശബ്ദമാണല്ലോ. മൃഗങ്ങളുടെ ഇടയിൽ കഴുതയുടെ ശബ്ദവും പക്ഷികളുടെ ഇടയിൽ കാക്കയുടെ ശബ്ദവും ആ വല്ലാത്ത ശബ്ദമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പണ്ട് നമ്മൾ ഉണ്ടാകുന്നതിനൊക്കെ മുമ്പുണ്ടായിരുന്നൊരു പഴയ കവി പാടിയത്, കാക്കെ ക്രാ 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 എന്ന് പറഞ്ഞുകൊണ്ട് കർണശല്യം ഉണ്ടാക്കാതെ നീ ഒരു വൃക്ഷത്തിന് മുകളിൽ കയറി ഒന്ന് മൗനമായിരി, 10 മിനിറ്റും മിണ്ടാതിരി. കാകൻ നീ ഒരു കോകിലമാകും, നിന്റെ ശബ്ദം കേൾപ്പിക്കാതിരിക്കാമെങ്കിൽ നിന്നെ കുയിലാന്ന് വിചാരിച്ച് അത്രയും നേരം നിനക്ക് ബഹുമാനം കിട്ടുമെന്നാണ്. മനസ്സിലായോ? അതാണ് കാക്കയുടെ ശബ്ദത്തിൻ്റെ പ്രത്യേകത. ഒരു മനുഷ്യന് പോലും ഇഷ്ടമില്ലാത്ത ശബ്ദമാണ് കർണ കഠോരമായ ക്രാരവനാദം, ക്രാ ക്രാ. എങ്കിലും 7 നിറവും 7 സ്വരവും സപ്തവർണപ്രഭയും സപ്തസ്വരവുമുള്ള മനോഹര ദൂതന്മാരുടെ ഇമ്പഗാനങ്ങൾക്കിടയിലും ഈ കാക്കക്കുഞ്ഞിൻ്റെ ക്രാരവ ശബ്ദം എൻ്റെ ദൈവത്തിന് അരോചകമല്ല എങ്കിൽ. പ്രാർത്ഥിക്കാനായിട്ട് പറയുമ്പോൾ നിൻ്റെ ഗ്രാമറിൻ്റെ മിസ്റ്റേക്ക് എൻ്റെ ദൈവത്തിന് വിഷയമല്ല. നിൻ്റെ ശബ്ദത്തിൻ്റെ അതേ ഭാഷയുടെ അശുദ്ധി ദൈവത്തിന് വിഷയമല്ല. അയ്യോ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പാസ്റ്റർ പറഞ്ഞ് രണ്ടുപേർ പ്രാർത്ഥിക്കാൻ, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചാൽ ഒത്തുവരുമോ? എന്നത് തെറ്റുണ്ടാകുമോ? സഹോദര സഹോദരി, നിൻ്റെ വ്യാകരണത്തിൻ്റെ ഭംഗിയോ ഭാഷയുടെ സൗന്ദര്യവുമല്ല, ഉള്ളിൻ്റെ ഒരുക്കമാണ് ദൈവം നോക്കുന്നത്. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾ ഒരു സൺഡേ സ്കൂളിൽ പഠിച്ചതല്ല, ഒരു ബൈബിൾ സ്കൂളിൽ പോയിട്ടുള്ളതല്ല, ഒരു തിയോളജി അതിനറിഞ്ഞുകൂടാ, ഒരു ഭാഷയും അതിനറിഞ്ഞുകൂടാ. ക്രാ ക്രാ എന്നൊരൊറ്റ ശബ്ദമേ ഉള്ളെങ്കിലും അതിൻ്റെ ശബ്ദവും പിടിച്ചെടുക്കുന്ന സ്വർഗത്തിലെ അപ്പച്ചൻ നിൻ്റെ കരച്ചിൽ തള്ളിക്കളകയില്ല. നിനക്കറിയാവുന്ന ഭാഷയിൽ ഉള്ളിൻ്റെ ഒരുക്കത്തിൽ നിന്ന് പ്രാർത്ഥിക്കൂ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനിയും ലെസൺ നമ്പർ 4, ഇറ്റ് ഹാസ് ഓൺലി വൺ നീഡ്. അതിനാകെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. എന്തുവാ? ആഹാരം. ആഹാരമല്ലാതെ വേറൊന്നും അതിന് വേണ്ട. എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ 7 കാര്യങ്ങളാണ് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞത്. മത്തായി 6:9 വായിക്കാൻ സമയമില്ല, പറയാമല്ലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. 2, നിന്റെ രാജ്യം വരയണമേ. 3, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം കൂടെ ഞങ്ങൾക്ക് തരണമേ. 4, പിന്നെ ഒരു 2-3 അപേക്ഷകളുണ്ട്. ഈ 7 അപേക്ഷകളും കൂടെ ഈ കാക്കക്കുഞ്ഞിനെ പഠിപ്പിച്ചാൽ അതിനാകപ്പാടെ 6 കൊത്തിയെടുത്ത് ദൂരെ കളയും. നിൻ്റെ നാമം വിശുദ്ധമായാലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം, ഞങ്ങളുടെ ആഹാരം തരണമേ. തേരെ രാജ്യം ആവേ, നെയ് ആവേ, കോയി വാത്തിനി അമാരാ ഭോജൻ തേതു. നിൻ്റെ രാജ്യം വന്നാലും വന്നില്ലേലും ഞങ്ങൾക്കൊരു ഗുണവുമില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ആഹാരമേ ഉള്ളൂ. കടക്കാരോട് ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനാണെങ്കിൽ ആരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന കാക്കയ്ക്ക് എത്ര പേരോട് ക്ഷമ ചോദിക്കേണ്ടി വരും? അതിനെ നേരം കാണും. അതുകൊണ്ട് അതിനും ഞങ്ങൾ പോകുന്നില്ല. 6 അപേക്ഷകളും കൊത്തി മാറ്റിക്കളഞ്ഞ് ഒറ്റ അപേക്ഷയുള്ളൂ, നെസസറി ഫുഡ്. ഈ ഭൗതിക ആവശ്യം മാത്രമേ കാക്കയ്ക്കുള്ളെങ്കിലും എൻ്റെ ദൈവം അതിൻ്റെയും കൂടെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നമ്മൾ പ്രാർത്ഥനാമുറിയിൽ വരുന്നത് ഈ ഭൗതികത്തിന് വേണ്ടി മാത്രമല്ല. പാപങ്ങളുടെ മോചനം, രോഗങ്ങളുടെ സൗഖ്യം, ആത്മാക്കളുടെ രക്ഷ, പരിശുദ്ധാത്മ ശക്തിയുടെ നിറവ്. ദൈവത്തിന് സ്തോത്രം. ആത്മാക്കൾ ആദായപ്പെടണം, ദൈവസഭ വളർത്തപ്പെടണം, ദൈവജനം അനുഗ്രഹിക്കപ്പെടണം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷണം, അതോടുകൂടെ ഇതൊക്കെയും കിട്ടും. ആ കാക്കക്കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹം ഭൗതികം മാത്രമേ ഉള്ളെങ്കിലും എൻ്റെ ദൈവം അത് കേൾക്കുന്നെങ്കിൽ ആത്മീയ ആവശ്യങ്ങളെ കോർത്തിണക്കി കോർത്തിണക്കി ദൈവ ഇഷ്ടം, ദൈവരാജ്യം, ദൈവനാമം, നമ്മുടെ പാപങ്ങളുടെ മോചനം, ക്ഷമ എന്ന് വേണ്ട ഈ വിഷയങ്ങളെല്ലാം, പരീക്ഷയിൽ മേലുള്ള വിജയം, ഇതെല്ലാം കൂടെ കോർത്തിണക്കി പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പ്രാർത്ഥനയാണ് അതിവേഗം ദൈവസന്നിധിയിൽ എത്തുന്നതെന്ന് ഓർത്ത് നമുക്ക് വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇനിയും ലെസൺ നമ്പർ 5, ഗോഡ് ഹാസ് നെവർ കമാൻഡഡ് ദ യങ് റേവൻസ് ടു പ്രേ. ദൈവവചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പരിശോധിച്ചാൽ ഈ റേവൻസിനോട്, ഈ കാക്കക്കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിക്കാൻ ദൈവം കൽപ്പിച്ചിട്ടില്ല. ദൈവം അതിനെ കമാൻഡ് ചെയ്തിട്ടില്ല. കാക്കക്കുഞ്ഞുങ്ങളെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരൂ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം പറഞ്ഞിട്ടില്ല. ദൈവം കൽപ്പിക്കാതെ കരയുന്ന ജീവിയാണ് കാക്ക. കൽപ്പിക്കാതെ കരയുന്ന ആ ജീവിക്കും മറുപടി ഉണ്ടെങ്കിൽ. നമ്മൾ പ്രാർത്ഥനാലയത്തിൽ വന്നത് ദൈവം കൽപ്പിച്ചത് കൊണ്ട് വന്നതാണ്. വരുവീൻ വരുവീൻ, മണവാട്ടി മണവാളൻ ഉള്ളറ ഒക്കെ വിട്ട് ഇങ്ങോട്ട് വരട്ടെ, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറുവീൻ, ഒരു ഉപവാസം നിയമിപ്പീൻ, സഭയെ വിളിച്ചു കൂട്ടുവീൻ. നമ്മുടെ ദൈവം കൽപ്പിച്ചിട്ട് കരയുന്നവരാണ് നമ്മൾ. കൽപ്പിക്കാതെ കരയുന്ന കാക്കയ്ക്ക് മറുപടി ഉണ്ടെങ്കിൽ കൽപ്പിച്ച് കരയുന്ന നിന്റെ അപേക്ഷകൾക്ക് അതിവേഗം മറുപടി വരും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലെസൺ നമ്പർ 6, there is no inspiration behind this young bird for prayer. പ്രാർത്ഥനയ്ക്ക് ഉത്തേജിപ്പിക്കുന്ന ഒരു അതിന് ശക്തി നൽകുന്ന, പ്രചോദിപ്പിക്കുന്ന ഒരു ശക്തി ഈ കാക്കക്കുഞ്ഞിനില്ലെന്ന് ഓർക്കണം. അത് സ്വയമായി തന്നെ കരയുന്നതേ ഉള്ളൂ. പക്ഷേ ദൈവാലയത്തിൽ വന്നോ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയോ ഇരിക്കുന്ന നിനക്ക് പിൻപിൽ ഒരു പ്രേരക ശക്തിയുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അതാണ് റോമൻസ് 8:26. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് ഇന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ, ആത്മാവ് താനും ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം. ഇറ്റ് ഈസ് ഇന്റർസീഡിങ് വിദിൻ അസ്. പ്രേ 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 പ്രേ, പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കൂ, സമയം കളയാതെ പ്രാർത്ഥിക്കൂ. പ്രേരിപ്പിക്കുന്ന ആത്മശക്തി കാക്കക്കുഞ്ഞിനില്ല, കരയുന്ന കാക്കയ്ക്കതില്ല, പക്ഷെ നിനക്കത് ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പരപ്രേരണ ശക്തിയില്ലാതെ പ്രാർത്ഥിക്കുന്ന ആ കാക്കക്കുഞ്ഞിന് മറുപടി ഉണ്ടെങ്കിൽ ആത്മശക്തിയുടെ മുദ്രയോടുകൂടെ പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥന അതിവേഗം തിരുസലെത്തും. സെവൻത് ലെസൺ ആൻഡ് ദ ലാസ്റ്റ് വൺ, അപേക്ഷ അയക്കുമ്പോൾ റെക്കമെൻഡേഷന് വേണ്ടി. സ്വർഗത്തിൽ കാക്കക്കുഞ്ഞിന് ആരുമില്ല, അവിടെ ഇതെൻ്റെ പരിചയക്കാരനാണ്, എനിക്ക് വേണ്ടപ്പെട്ടതാണ്, എൻ്റെ റിലേറ്റീവാണെന്ന് പറയാൻ ആരുമില്ല. There is no mediator in heaven for the young raven. പക്ഷേ നാം പ്രാർത്ഥിക്കുമ്പോൾ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്കൊരു മധ്യസ്ഥൻ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. പിതാവേ, ലോകത്തിലേക്ക് ചെന്ന് രക്തം ചിന്തി ജീവനെ കൊടുത്ത് മറുവിലയായി കൊടുത്ത് ഞാൻ വിലയ്ക്ക് വാങ്ങിയ എൻ്റെ മകനാണ്, എൻ്റെ മകളാണ് അപേക്ഷിക്കുന്നത്. ആകയാൽ മറുപടി നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥൻ സ്വർഗത്തിലുള്ളതിനാൽ ഞാൻ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാക്കക്കുഞ്ഞുങ്ങൾക്ക് സ്വർഗത്തിൽ മധ്യസ്ഥനില്ല, നമുക്കൊരു മധ്യസ്ഥനുണ്ട്. എങ്കിൽ നിന്റെ പ്രാർത്ഥന കാക്കക്കുഞ്ഞിനേക്കാൾ അധികം വേഗം സ്വർഗത്തിലെത്തുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും അതാത് സ്ഥാനങ്ങൾ തങ്ങളുടെ കണ്ണുകൾ അടയ്ക്കട്ടെ, എല്ലാ തലകളും വണങ്ങട്ടെ, എല്ലാ ഹൃദയങ്ങളിലേയും ഉള്ളങ്ങളിലേക്ക് വചനമൊന്ന് തുളച്ച് ചെല്ലട്ടെ. കാക്കയുടെ കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീനെത്തിച്ചു കൊടുക്കുന്നതാർ? ലോകത്തിലൊരു മനുഷ്യന് പോലും ഇഷ്ടമില്ലാത്ത, ശ്രദ്ധയില്ലാത്ത ഒരു ജീവി, അതിനാത്മാവില്ല, സൗന്ദര്യമില്ല, നല്ല ശബ്ദമില്ല, ആഹാരമല്ലാതൊരാഗ്രഹമില്ല. ദൈവം കൽപ്പിച്ചിട്ട് കരയുന്നതല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ല, അതിന് സ്വർഗത്തിൽ മധ്യസ്ഥനില്ല. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദീസ് ഡിസ്ക്വാളിഫിക്കേഷൻസ്, ഗോഡ് ഈസ് പ്ലീസ് ടു ഹിയർ ദ വോയിസ് ആൻഡ് ദ പ്രെയർ ഓഫ് ദിസ് യങ് റൈവൻ. ഹൗ മച്ച് മോർ ക്വിക്ലി ഗോഡ് വിൽ ഹിയർ യുവർ പ്രേയേഴ്സ്, ആൻസർ യുവർ പ്രേയേഴ്സ് എന്നോർത്ത് നമുക്ക് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹൃദയംഗമായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം.